It's yours. It's Dubai's own. It's Hit 96.7 FM.
ഗുഡ് മോർണിംഗ്. യു ആർ ലിസ്ണിംഗ് ടു ദ ബിഗ് ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്. എല്ലാ പ്രിയപ്പെട്ട ഹിറ്റ് എഫ് എം ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ. ഷാബു, ക്രിസ്മസ് ആശംസകൾ.
ക്രിസ്മസ് ആശംസകൾ ജോൺ.
ഓക്കെ, അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച ആകുമ്പോഴത്തേക്ക് ഷാബു വരുന്നത് കയ്യിലൊരു ക്രിസ്മസ് സമ്മാനവുമായിട്ടാണ്. ഇന്നത്തെ ക്രിസ്മസ് സമ്മാനം എന്ന് പറയുന്നത് നമ്മുടെ പുസ്തകമാണ് അല്ലേ?
തീർച്ചയായിട്ടും. ഓക്കെ, തന്നെ ആവട്ടെ.
ഓക്കെ,
പ്രത്യേകിച്ചും ഇന്ന് December 25 ക്രിസ്മസ് ദിവസം ഇയർ ഓഫ് ടോളറൻസിന്റെ ഏറ്റവും അവസാനത്തെ നാളുകൾ.
അതെ അതെ.
ഒരുപക്ഷെ ഈ ഇയർ ഓഫ് ടോളറൻസിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ബുക്ക് റിവ്യൂ ആയിരിക്കും, കാരണം അടുത്ത ബുധനാഴ്ച 1st ന്യൂ ഇയർ അവധിയാണ്.
അവധിയാണ്. അതെ.
അപ്പൊ അതുകൊണ്ട്
അന്ന് ബുക്കില്ല.
ഇല്ല,
അന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ആ ബുക്ക് ആശ്രയിക്കുകയാണ്.
അല്ല, ഈ വർഷത്തെ അവസാനത്തെ ഒരു ബുക്ക് റിവ്യൂ ആണ്. ഞാൻ പറഞ്ഞ വെച്ചാല് December 25 ക്രിസ്മസ് ദിനം ഇയർ ഓഫ് ടോളറൻസിന്റെ അവസാന ദിവസം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബുക്കിനൊരു പ്രത്യേകത ഉണ്ടാവുന്നുണ്ട്. ക്രിസ്മസുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പുസ്തകം ആവണമല്ലോ. അപ്പോ ഞാനിതിനെ കാണുന്ന വെച്ചാല് 1, ഇയർ ഓഫ് ടോളറൻസ്; 2, ക്രിസ്മസ്; 3, അറേബ്യൻ റേഡിയോ നെറ്റ്വർക്കിൽ ഇരുന്നുകൊണ്ട് മധുസൂദനൻ നായർ എഴുതിയ ബൈബിളിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കാവ്യ നാടകമാണ് പുസ്തകം. അപ്പൊ അത് എന്തുകൊണ്ടും ഇതൊരു ഇയർ ഓഫ് ടോളറൻസിൽ പറയാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്
അല്ലേ?
അറേബ്യൻ റേഡിയോ നെറ്റ്വർക്ക്, മധുസൂദനൻ നായർ, ബൈബിളിനെ ആസ്പദമാക്കിയുള്ള കാവ്യ നാടകം.
എന്തുകൊണ്ടും ബാലൻസ്.
അപ്പൊ വി മധുസൂദനൻ നായർ എഴുതിയ എന്റെ രക്ഷകൻ എന്നതാണ് പുസ്തകത്തിന്റെ പേര്. November 1949 നെയ്യാറ്റിൻകരയിലാണ് വി മധുസൂദനൻ നായർ ജനിച്ചത്. നമുക്കൊക്കെ അദ്ദേഹത്തെ അറിയാം, കൂടുതൽ ആമുഖമൊന്നും പറയേണ്ട കാര്യമില്ല. മലയാളത്തിൽ MA ബിരുദം നേടിയ ശേഷം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, കുങ്കുമം, കേരളദേശം, വീക്ഷണം എന്നിവിടങ്ങളിൽ ജോലി നോക്കി. തിരുവനന്തപുരം സെന്റ് സേവിയേഴ്സ് കോളേജിൽ മലയാള വിഭാഗം തലവനായിരുന്നു. നാറാണത്തെ ഭ്രാന്തൻ, ഗാന്ധർവം, ഗാന്ധി ഇവ കൃതികൾ. 1992 കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് നാറാണത്തെ ഭ്രാന്തനായിരുന്നു. ഇപ്പൊ കിട്ടിയത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമാണ്.
അതെ,
അച്ഛൻ പിറന്ന വീട് എന്നാണ് ആ കൃതിയുടെ പേര്. അപ്പൊ നമുക്ക് ആ കൃതിയിലൂടെ തുടങ്ങാം. ആ കൃതി ആദ്യ വരികളിലൂടെ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ആ കൃതിയിലൂടെ
തുടങ്ങാം. അതിൻ കീഴേ കടും പച്ച വിരിക്കാമച്ഛൻ, കിടക്കെല്ലാം ജലച്ചായം പരത്താമച്ഛൻ, ചിടചുറ്റും മലക്കൂടം തെളിക്കാമച്ഛൻ, മലമാനത്തലിയുന്ന കിഴക്കൻ കാവിൽ, മുഖിത്തൂവൽ പൊഴിയുന്ന വെഴുതാമച്ഛൻ, മഴക്കാടിൻ മടിയിറങ്ങി കളിച്ചു നീങ്ങും, പുഴയോരത്തിളം പച്ച വയൽ പരപ്പ്, വരം തേറി കടന്നാലെ നെടും പറമ്പ്, പറമ്പിത്തേൻ പുളിയുണ്ട് പടർമാവുണ്ട്.
ഇനി നമുക്ക് നേരെ എന്റെ രക്ഷകനിലേക്ക് പോവാം. അച്ഛൻ പിറന്ന വീട്ടിലാണ് നമ്മൾ തുടങ്ങിയതെങ്കിലും അച്ഛൻ മകൾക്ക് പറഞ്ഞുകൊടുക്കുകയാണ്, കുട്ടിക്ക് പറഞ്ഞുകൊടുക്കുകയാണ്, ഇവിടെയാണ് അച്ഛൻ പിറന്ന വീട്, ഈ വയലിലകളും ഈ കുളവും ഈ തോടും ഈ പുഴയും ഈ കിണറും ഒക്കെ അതിന്റെ പരിസരങ്ങളെയൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം കുട്ടിയോട് പറഞ്ഞുകൊടുക്കുന്നത്. ഇവിടെ എന്റെ രക്ഷകൻ എന്ന് പറയുന്നത് ബൈബിളിനെ ആസ്പദമാക്കിയുള്ള കാവ്യ നാടകമാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇങ്ങനൊരു കൃതി. 2004 ബെഞ്ചമിൻ എന്നൊരു സുഹൃത്ത് ഇംഗ്ലണ്ടിലാണ് ഏറെ സമയവും അദ്ദേഹത്തിന്റെ വാസം. എന്നെ സമീപിച്ച് ക്രിസ്തുകഥ ലഘുവായ ഒരു നൃത്ത നാടക രൂപത്തിൽ എഴുതണമെന്ന് അഭ്യർത്ഥിച്ചത്. പ്രഗത്ഭ കഥകളി നടനും കഥകളി അധ്യാപകനുമായ വെമ്പായം അപ്പുക്കുട്ടൻപിള്ളയാണ് അദ്ദേഹത്തെ കൂട്ടിവന്നത്. വെമ്പായം അപ്പുക്കുട്ടൻപിള്ള നൃത്ത നാടകം സംവിധാനം ചെയ്ത് അവതരിപ്പിക്കും. അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ട് ഈ വിഷയത്തിലൊരു ആഭിമുഖ്യം തോന്നിയെങ്കിലും ആത്മവിശ്വാസം പോരായിരുന്നു. മൗസൂന സാർ തന്നെ പറയുന്നുണ്ട്, കാരണം ബൈബിളിനെ ആസ്പദമാക്കി ഒരുപാട് കൃതികൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് തന്നെ ഇപ്പോഴും അതിന്റെ വ്യാഖ്യാനങ്ങൾ നടക്കുന്നു, സിനിമ വന്നിട്ടുണ്ട്, എത്രയോ എത്രയോ കൃതികൾ. അപ്പൊ അതുകൊണ്ട് വീണ്ടും ഒരു കാവ്യ നാടകത്തിന് എന്ത് പ്രസക്തി എന്നുള്ളത്. മാത്രമല്ല, ഒരു കാവ്യ നാടകം ആളുകളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കണമെങ്കിൽ ബൈബിളിന്റെ ഓരോ വാക്കുകളെയും വചനങ്ങളെയും ആളുകൾക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ ലഘുവായിട്ട് അവതരിപ്പിക്കുകയും വേണം.
തീർച്ചയായിട്ടും.
അങ്ങനെ ബെഞ്ചമിന്റെ ആവശ്യത്തെ മുൻനിർത്തി അതിനുതകം വിധം മാത്രമേ ഇത് എഴുതാനാവും തീരുമാനിച്ചു. അതുകൊണ്ട് അദ്ദേഹം നിർദ്ദേശിച്ച സുവിശേഷ ഭാഗങ്ങളെ കൃത്യമായും പരിധി ലംഘിക്കാതെയും പിന്തുടർന്നു. സുവിശേഷത്തിലെ ക്രിസ്തുവചനങ്ങളെ അതേപടി തന്നെ ഉൾക്കൊള്ളുകയും പുനരാവിഷ്കരിക്കുകയും ചെയ്യാൻ നിഷ്ഠ വച്ചു. ആധാര ഗ്രന്ഥങ്ങളെ സ്വന്തം കൽപ്പനാ സ്വാതന്ത്ര്യമെടുത്തുപയോഗിച്ച് വികലമോ അന്യാർത്ഥമകോ ആക്കാവുന്നതല്ല. സാധാരണക്കാരായ പ്രേക്ഷകരെ ഉദ്ദേശിച്ചുള്ള ലഘുനൃത്ത സംഗീത നാടകമായിട്ടാണ് എഴുതേണ്ടത്. ബൈബിളിലെ ഭാഷ ഋജുവും സരളവുമാണ്. ഭാവാർത്ഥധ്വനികൾ കൂടുമെങ്കിലും അതിനാൽ അതുപോലെയല്ലെങ്കിലും കഴിയുന്നത്ര ലളിതമാവണം. വളരെയധികം സംഗ്രഹിക്കണം. നേരിട്ട് സംവദിക്കുന്നതാവണം. അതിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് കുറച്ച് വാക്കുകളിൽ ധ്വനികൾ ഒതുക്കാൻ കഴിയണം. ആത്മീയമായ ഊർജം വാക്കിൽ നിറയാൻ ഞാൻ സ്വയം പ്രകാശിക്കേണ്ടിയിരുന്നു. സന്ധ്യയായി, പ്രഭാതമായി, എത്രയോ എത്രയോ ദിവസം. അങ്ങനെ ഏകദേശം 1.5 വർഷത്തോളം എടുത്തിട്ടാണ് എന്റെ രക്ഷകൻ എന്ന് പറയുന്ന ഈ കൃതി അദ്ദേഹം എഴുതി തീർത്തത്. ഇത് ക്രിസ്തുവിന്റെ ജനനം മുതൽ അദ്ദേഹത്തിന്റെ പീഡനകാലം, പിന്നീട് സ്വർഗാരോഹണം വരെയുള്ള കാലത്തെ എല്ലാം സമഗ്രമായി തന്നെ, എന്നാൽ ഈ പറഞ്ഞതുപോലെ ആളുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതാണ്, വളരെ ലളിതമായ ഭാഷയിൽ. രംഗമൊന്ന്, യേശുവിന്റെ തിരുപ്പിറവി. ഞാനിത് പറയുമ്പോൾ എന്റെ രക്ഷകൻ എന്ന് പറയുന്ന നാടകം, ഈ കാവ്യനാടകം നമ്മുടെ സൂര്യകൃഷ്ണമൂർത്തി ഒരുപാട് സ്റ്റേജുകളിൽ ഇപ്പൊ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 150 കലാകാരന്മാർ. ഒന്ന് യൂട്യൂബില് എന്റെ രക്ഷകൻ എന്ന നാടകം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. കാരണം പലപ്പോഴും പാശ്ചാത്യ നാടകങ്ങളിലാണ് ഇത്രയധികം സാങ്കേതിക വിദ്യയും, അതായത് കലാകാരന്മാർ മാത്രമല്ല മൃഗങ്ങളുണ്ട്. കാരണം ഇത് അങ്ങനെ ഒരു പശ്ചാത്തലമാണല്ലോ, ബൈബിളിന്റെ ഒരു പശ്ചാത്തലത്തിലെ ക്രിസ്തുദേവന്റെ ചരിത്രം പറയുന്നതാണ്. അപ്പൊ അവിടെ കുതിരകളുണ്ടാവും, അതുപോലെ എല്ലാ പക്ഷികളും ജീവജാലങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഒരു സർക്കസ് കൂടാരം പോലെയാണ് ഇവരുടെ നാടക സംഗീതം പോകുന്നത് തന്നെ. വലിയ ഒരു 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 എന്താണ്, ഒരു ആംബിയൻസിലാണ് ഈ നാടകം ചിത്രീകരിച്ചിരിക്കുന്നത്, സൂര്യകൃഷ്ണമൂർത്തി. അങ്ങനെ ഇതിന്റെ 1-ാമത്തെ രംഗം മധുസൂദൻ സാർ എഴുതിയിരിക്കുന്നത് യേശുവിന്റെ തിരുപ്പിറവി, സുവിശേഷ ആരംഭം. രംഗം ആരംഭിക്കുമ്പോൾ ഇരുട്ട്, തീക്ഷ്ണ ദുഃഖത്തിന്റെ സംഗീതം മെല്ലെ ഉയർന്ന് ഉച്ചസ്ഥായിലെത്തുമ്പോൾ മുകളിൽ ദൂരെ എന്ന് തോന്നുമാറ് നേർത്ത് വെളിച്ചം പരക്കുന്നു. ആകാശം, അതിൽ മൂടൽമഞ്ഞിൽ കുതിർന്ന അല്പനിലാവ് പറ്റിയ വെൺമേഘങ്ങൾ, ക്രമേണ ഭൂമിയും അതിൽ കുറ്റിച്ചെടികളുമുള്ള മേച്ചിൽപ്പുറമായ താഴ്വാരവും അവ്യക്തമായി മാത്രം കാണാം. നിഴല് പോലെ വീശിയടിക്കുന്ന കാറ്റ്, കാറ്റിൽപ്പെട്ടുലയുന്ന കീറക്കുപ്പായമണിഞ്ഞ ആട്ടിടയന്മാർ, ക്ഷീണമായ പ്രകാശം അവരിലേക്ക് മാറി മാറി വീഴണം. ആട്ടിടയന്മാരുടെ അവശതയ്ക്കൊത്ത സംഗീതം. ഇങ്ങനെ ആ പശ്ചാത്തലത്തെക്കുറിച്ച് എഴുതുന്നുണ്ട്. പെട്ടെന്ന് ഒരു ഇടിയൊച്ച, പിന്നെ ഘനസാന്ദ്രമായ മൗനം, മുകളിൽ നക്ഷത്രം മാത്രം, തുടർന്ന് ആകാശത്ത് നിന്ന് ഒരു ദിവ്യസ്വരം. ഇനിയാണ് ആ കാവ്യനാടകത്തിന്റെ വരികളിലേക്ക് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വളരെ ലഘുവായിരിക്കണം, ലളിതമായിരിക്കണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, മണ്ണിൽ സന്മനസ്സുള്ളവരിൽ നിത്യസമാധാനം. ഗാനം വീണ്ടും വശ്യമായിട്ടൊഴുകവേ ഇടയന്മാർ അതിൽ വ്യാമുക്തരായി നിർവൃതിയോടെ ചുവടുവെച്ച് പോകുന്നു. ഈ ഈ വരികൾക്ക് സംഗീതം കൊടുത്തിരിക്കുന്നത് രമേശ് നാരായണനാണ്. അങ്ങനെ മനോഹരമായ സംഗീതമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. വീണ്ടും ഒരു ആകാശ ഭാഷണം, സ്വർഗീയമായ താരാട്ടിന്റെ ഈണത്തിൽ ഗാനം. ഉണ്ണി വെണ്ണിന്റെ പുണ്യമേ, മണ്ണിന് നീ രക്ഷകൻ, മണ്ണിന് നീ രക്ഷകൻ, വേദന തൻ മരുഭൂമിയിൽ അലയുന്ന മർത്യന് നീ രക്ഷകൻ. അങ്ങനെ ഉണ്ണി പറക്കുന്നു. അതിനുശേഷമുള്ള ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും. രംഗം 2 വരുമ്പോൾ യേശുവിന്റെ ഗിരിപ്രഭാഷണമാണ്. യേശുവിനെ ദർശിക്കാൻ തിങ്ങിക്കൂടുന്ന ജനങ്ങളുടെ ആരവം നിറഞ്ഞൊരു പ്രദേശം, പിറകിൽ കുന്നുകൾ, നീലിച്ച മലയുടെ പല ശിഖരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇപ്പോൾ അവ്യക്തമായി മാത്രം കാണുന്നു. യേശു ജനങ്ങളോട് പറയുന്നു, ആത്മാവിൽ ദാരിദ്ര്യമുള്ളവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗം നിങ്ങൾക്കല്ലോ, ദൈവരാജ്യം നിങ്ങൾക്കല്ലോ. ദുഃഖിതരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് നിത്യസമാശ്വാസം. ശാന്തരെ, നിങ്ങളും ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് ഭൂതലം സ്വന്തമാകും. കാരുണ്യമുള്ളവർ ഭാഗ്യവാന്മാർ, കാരുണ്യമെന്നും അവർക്ക് കിട്ടും. പാവന മാനസർ ഭാഗ്യവാന്മാർ, പ്രത്യക്ഷനാകും അവർക്ക് ദൈവം. ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാല് ബൈബിളിനകത്ത് യേശു ക്രിസ്തു എന്താണോ ആ ഗിരിവചനം പറഞ്ഞത് അതിനെ മാറ്റാൻ പറ്റില്ലല്ലോ. നിങ്ങള് കാവ്യനാടകം എഴുതിയാലും അദ്ദേഹം പറഞ്ഞതിന്റെ വാക്കിൽ നിന്ന് ഒരെണ്ണം പോലും മാറ്റി നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനും പറ്റില്ല. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റൂ? അതിനെ കുറെ കൂടി ഒരു കാവ്യഭാഷയിൽ ലളിതമായി അവതരിപ്പിക്കാനേ പറ്റൂ. അങ്ങനെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പീഡിതരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് കൈവരും സ്വർഗപീഠം. നീതി തേടുന്നവർ ഭാഗ്യവാന്മാർ, നിത്യസംതൃപ്തി അവർക്ക് കിട്ടും. നമ്മുടെ ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മസൂദൻ സാറിനെ കഴിഞ്ഞ 2
ശ്രമിക്കുകയാണ്,
പക്ഷെ ഇന്നലെ രാവിലെ കിട്ടി. അപ്പൊ വിളിക്കുന്ന സമയത്ത് ശബ്ദമൊക്കെ പതറിയിരുന്നു. പറഞ്ഞത് ഞാനിവിടെ കേരളത്തിലില്ല, പുറത്ത് ചില ആവശ്യങ്ങളായിട്ട് പോകണം, അതുകൊണ്ടാണ് റേഞ്ച് പോലും കിട്ടാത്തത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കട്ടായി. ഞാൻ എന്തൊരു മെസ്സേജ് അയച്ചപ്പോൾ ഇന്ന് രാവിലെ പോലും റിപ്ലൈ കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം യാത്രയിലാണ്, എന്ത് യാത്രയാണെന്ന് പോലും പറയുന്ന മുഴുവിപ്പിക്കുന്നതിന് മുമ്പ് കട്ടായി. അപ്പൊ ഇതിനെക്കുറിച്ച് ഇന്ന് അദ്ദേഹം പറയേണ്ടിയിരുന്നതാണ്, പക്ഷെ പറയാൻ കിട്ടിയില്ല എന്നുള്ളത് നമ്മുടെ ഒരു സങ്കടം. രംഗം പിന്നീട് വരുന്നത് യേശുവിന്റെ വിചാരണയും കുരിശേറ്റവും ഒക്കെയാണ്. സങ്കീർത്തന വചനം, അവർ എന്നെ വളഞ്ഞു, അതെ അവർ എന്നെ വളഞ്ഞു. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു, മുൾത്തീ പോലെ അവർ കെട്ടുപോയി. ഞാൻ വീഴാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. യഹോവ എന്റെ ബലവും എന്റെ കീർത്തനവുമാകുന്നു, അവൻ എനിക്ക് രക്ഷയായും തീരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക്, നമുക്കറിയാം പിന്നീട് ഗത്സമനിയിലെ പ്രാർത്ഥന, ഒലിവ് മരങ്ങൾ നിറഞ്ഞ ഗത്സമനി എന്ന ആരാമം, 8 ഒലിവ് മരങ്ങൾ ക്രിസ്തുവിന്റെ കാലം മുതൽ ഇന്നും അവിടെ നശിക്കാതെ നിൽക്കുന്നുവെന്ന് കരുതപ്പെടുന്നു. ഫലഭാരം കൊണ്ട് കുനിഞ്ഞ ഒലിവ് മരങ്ങളിൽ ദുർവഹമായ വേദനയുടെ കനം തൂങ്ങി നിൽക്കും പോലെ രാത്രിക്ക് കട്ടികൂടുന്നു ചീവീടുകളുടെ ശബ്ദം. യേശു വ്യാകുലചിത്തനായി അടുത്തുള്ള കുന്നിലേക്ക് കയറുന്നു. പത്രോസും മറ്റു രണ്ടുപേരും അനുഗമിക്കുന്നു. കുന്നിലേകാന്തമായ ഒരിടത്ത് ക്രിസ്തു അതീവ ദുഃഖിതനായി നിൽക്കുന്നു. വേദന വേദന തൻ തീക്കടലിൽ ഞാൻ വീണെരിയുകയാണല്ലോ, ഉലകിൻ ദുസ്സഹ വേദനയാകെ ഉള്ളിൽ തിങ്ങുകയാണല്ലോ, ഉണർന്നിരിക്കൂ നിങ്ങൾ ഉണർന്നിരിക്കൂ എന്ന് യേശു ശിഷ്യന്മാരോട് പറയുന്നു. പിന്നീട് ബന്ധനസ്ഥനായ യേശു സാൻഹെദ്രൻ സംഘത്തിന് മുന്നിൽ പെടുന്നു. പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നു. അതിന്റെ രസകരമായ ഒരു വരിയുണ്ട്, അതായത് പുരോഹിത ഭവനത്തിന്റെ മുറ്റം അവിടെ തീ കൂട്ടിയിട്ടിരിക്കുന്നു. ആണും പെണ്ണുമായി ചിലർ തീ കായുകയാണ്. ബന്ധിതനായ ക്രിസ്തുവിനെ പടയാളികൾ പുരോഹിത ഭവനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പിറകെ വന്ന പത്രോസ് അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ തീ കായുന്നവരുടെ സമീപം ചെന്ന് തീ കായാൻ തുടങ്ങി. തീവെട്ടത്തിൽ അയാളുടെ മുഖം തെളിയുന്നു. ഒരു സ്ത്രീ അയാളെ സൂക്ഷിച്ചു നോക്കി, ആലോചിച്ചു, എന്നിട്ട് ചോദിക്കുന്നു. ഇതിനു മുമ്പുള്ള രംഗം നമുക്കറിയാം, അതായത് ശിഷ്യന്മാരോടൊപ്പം ഇരിക്കുന്ന അവസരത്തിൽ യേശുദേവൻ പറയുന്നുണ്ട് പത്രോസിനോട്, നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും. അപ്പൊ പത്രോസ് പറയുന്നുണ്ട്, ഞാൻ അങ്ങയുടെ അരുമയായ ശിഷ്യനാണല്ലോ, ഞാൻ ഒരിക്കലും തള്ളിപ്പറയില്ല. അപ്പം യേശുദേവൻ പറയുന്നത് കോഴി കൂവുന്നതിന് മുമ്പ് നീ 3 വട്ടം തള്ളിപ്പറഞ്ഞിരിക്കും. അപ്പൊ അതിനുശേഷമാണ് ഇദ്ദേഹത്തിനെ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒരു സ്ത്രീ ചോദിക്കുന്നുണ്ട്, ആ ഗലീലക്കാരൻ യേശുവിനോടൊപ്പം വന്ന ആളല്ലേ നീയും? അപ്പൊ പത്രോസ് പറയുന്നു, നീ ചൊന്നതെന്തേ, ഞാൻ അറിയില്ല അയാളെ. പത്രോസ് അവിടെ നിന്ന് മെല്ലെ നടക്കുന്നു. ഗോപുരവാതിൽക്കൽ എത്തുമ്പോൾ ഒരു പരിചാരിക കാണുന്നു. അവൾ, നീയും ഉണ്ടായിരുന്നല്ലോ നസ്രായനാം യേശു എന്നൊരുത്തന്റെ കൂടെ. പത്രോസ്, നീ ചൊന്നതെന്നും മനസ്സിലാകുന്നില്ല, ഞാൻ അറിയില്ല അയാളെ. രണ്ടു പുരുഷന്മാർ അത് കേട്ട് അയാളുടെ സമീപത്തേക്ക് വരുന്നു. അവർ, പുരുഷൻ, യേശുവിന്റെ ശിഷ്യൻ, നിന്റെ ഭാഷ കേട്ടാൽ അറിയാം. പത്രോസ്, കർത്താവിനാണ്, ഞാൻ ആ മനുഷ്യനെ അറിയില്ല സത്യം. പത്രോസ് 3 പ്രാവശ്യം ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു പൂങ്കോഴിയുടെ നീണ്ട കൂകൽ കേൾക്കുമാറായി. പത്രോസിന്റെ മുഖം പശ്ചാത്താപഭരിതം, ചിന്താക്ലാന്തനും ഭഗ്നഹൃദയനുമായ അയാളുടെ സ്മൃതിയിൽ ക്രിസ്തുവിന്റെ പ്രവചനം തെളിഞ്ഞു വരുന്നു, മൂവരു എന്നെ നിഷേധിക്കുന്നേ. പത്രോസിന്റെ മുഖം മാത്രം ഇപ്പോൾ കാണാം. അങ്ങനെ ഒരു കാവ്യനാടകത്തിന്റെ എല്ലാ പശ്ചാത്തലങ്ങളോടും ഒരുക്കി വളരെ ലളിതമായി ആളുകൾക്ക് എളുപ്പം ഗ്രഹിക്കുന്ന വിധത്തിൽ വി മധുസൂദനൻ നായർ എഴുതിയ എന്റെ രക്ഷകൻ ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ.